إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن أصدق الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ പരിശുദ്ധ റമദാനിൽ നമുക്ക് ജീവിക്കാനും ഇബാദത്ത് ചെയ്യാനുമുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. അള്ളാഹു തആല നമ്മുടെ അമലുകൾ അതിലെ ന്യൂനതകളൊക്കെ പുറത്ത് സ്വീകരിക്കുമാറാകട്ടെ. കൂടുതൽ ഇബാദത്തുകൾ ഇഖ്ലാസോടെ ഇത്തിബാഓടെ അനുഷ്ഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പലിശയുടെ അപകടത്തെക്കുറിച്ചും സദഖയുടെ മഹത്വത്തെക്കുറിച്ചുമാണ് ചുരുങ്ങിയ വാക്കുകൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായൊരു പ്രത്യേകതയാണ് മനുഷ്യൻ്റെ ഇഹപര ജീവിതത്തിന് ഗുണകരമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഈ ശരീഅത്ത് നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ ഇഹപര ജീവിതത്തിലെ ദോഷത്തിന് കാരണമാകുന്ന ഉപദ്രവത്തിന് കാരണമാകുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ശരീഅത്ത് നമ്മെ വിലക്കിയിട്ടുണ്ട്, ഹറാമാക്കിയിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹു തആല നീതി പുലർത്താനും പരോപകാരം ചെയ്യാനും കൽപ്പിക്കുന്നു. വഈതാഇദിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾക്ക് ദാനം ചെയ്യാൻ അല്ലാഹു കൽപ്പിക്കുന്നു. വയൻഹാ, അവൻ വിലക്കുന്നു, അനിൽ ഫഹ്ഷാഇ വൽ മുൻകരി വൽ ബഗി, മ്ലേച്ഛമായ പ്രവൃത്തികളെത്തൊട്ടും പാപങ്ങളെത്തൊട്ടും അന്യരുടെ അവകാശങ്ങൾ അപഹരിക്കുന്ന, അവരോട് ധിക്കാരപരമായി പെരുമാറുന്നതിനെ തൊട്ടും അള്ളാഹു നിങ്ങളെ വിലക്കുന്നു. യഅഇദുക്കും, അവൻ നിങ്ങളെ ഉപദേശിക്കുന്നു, ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കാൻ വേണ്ടി. ഈ ആയത്തിൽ മനുഷ്യർക്ക് ഉപകാരമുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു കൽപ്പിച്ചിരിക്കുകയാണ്, അവർക്ക് ദോഷമാകുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല വിലക്കിയിരിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാമിക ശരീഅത്തിന്റെ ഒരു രത്ന ചുരുക്കമെന്ന് വേണമെങ്കിൽ ഈ ആയത്തിനെ വിശേഷിപ്പിക്കാം. ഇനി വിശദമായി തന്നെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല നന്മയാകുന്ന ഗുണകരമാകുന്ന കാര്യങ്ങൾ വിശദമായി നമ്മോട് കൽപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതും, തിന്മയാകുന്ന ദോഷമാകുന്ന കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ വിലക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പെട്ടതാണ് പലിശ എന്ന് പറയുന്ന അപകടം, പലിശ എന്ന് പറയുന്ന ചൂഷണോപാധി. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ അക്രമത്തെ വ്യക്തമായി തന്നെ വിലക്കിയിട്ടുണ്ട്. അള്ളാഹു തആല പറഞ്ഞു, يا ايها الذين امنوا اتقوا الله وذروا ما بقي من الربا ان كنتم مؤمنين. നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, മുസ്ലിമീങ്ങളാണെങ്കിൽ പലിശ നിങ്ങൾ ഉപേക്ഷിക്കുക. ഫഇല്ലം തഫഅലു, അതിന് നിങ്ങൾ സന്നദ്ധരല്ല എന്നാണെങ്കിൽ, ഈ ചൂഷണം ഉപേക്ഷിക്കാൻ അല്ലാഹു വിലക്കിയ ഈ മ്ലേച്ഛമായ പ്രവൃത്തി, മിസ്കീന്റെ ദരിദ്രന്റെ വിയർപ്പ് തുള്ളി നക്കിക്കുടിച്ച് അവന്റെ രക്തമൂറ്റിക്കുടിച്ച് തന്നെ ജീവിക്കണം എന്നുള്ള സ്വാർത്ഥതയും ചൂഷണ മനോഭാവവും ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറല്ല എങ്കിൽ, ഫഅദ്നു ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെയും ഭാഗത്തു നിന്നുള്ള യുദ്ധം നിങ്ങൾക്ക് നേർക്കുണ്ടാകുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. വ ഇൻ തുബ്തും ഫലക്കും റുഊസു അംവാലിക്കും, ഇത് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ, ഈ ഹറാമിൻ്റെ ഈ മ്ലേച്ഛമായ പ്രവൃത്തിയുടെ വിധി അറിയാതെ അതിൽ പെട്ടുപോയി പിന്നീട് തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ, ഫലക്കും റുഊസു അംവാലിക്കും, നിങ്ങളുടെ മുടക്കു മുതൽ നിങ്ങൾക്ക് തിരിച്ചെടുക്കാം. പലിശ നിശ്ചയിച്ച് വായ്പ കൊടുത്ത തുക അതുപോലെ തിരിച്ചു വാങ്ങാം, ഒരു രൂപ പോലും പലിശ വാങ്ങാതെ തിരിച്ചെടുക്കാം. ലാ തസ്ലിമൂന വലാ തസ്ലമൂൻ, നിങ്ങൾ പലിശ വാങ്ങിക്കൊണ്ട് അക്രമം ചെയ്യുകയോ നിങ്ങളുടെ മുടക്കു മുതൽ വിട്ടുകൊടുത്തുകൊണ്ട് ആക്രമിക്കപ്പെടുകയോ ചെയ്യേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ വ്യക്തമായി പലിശയുടെ ഹുക്മ്, അതിൻ്റെ വിധി, ഇസ്ലാമിലെ അതിൻ്റെ സ്ഥാനം എന്താണ് എന്ന് വിശദീകരിച്ചു കഴിഞ്ഞു. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ പറഞ്ഞതായി ഹദീസിൽ ഇമാം മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിച്ചിട്ടുള്ള സഹീഹായ ഹദീസ് കാണാം. അല ഇന്ന കുല്ല റിബം മിൻ റിബൽ ജാഹിലിയത്തി മൗദൂഉ, ജാഹിലിയ കാലത്ത് നിങ്ങൾ തമ്മിൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടാകും, പലിശക്ക് പണം കൊടുത്തിട്ടുണ്ടാകും. അതൊക്കെ മൗദൂഉൻ, അതൊക്കെ ഇതാ തൂത്തെറിഞ്ഞിരിക്കുന്നു, അതൊക്കെ റദ്ദാക്കിയിരിക്കുന്നു. ലഖും റുഊസു അംവാലിക്കും, നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത തുക അതുപോലെ തിരിച്ചു വാങ്ങാം. പലിശ എന്ന് പറയുന്ന ഈ മഹാപാപം, ഇത് ഇന്ന് ലോകത്തൊട്ടാകെ ഒരു പാപമല്ല, ഒരു സാധാരണ കാര്യമായി ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, പലിശ എന്നതിന് രണ്ട് വാക്ക് ഇന്ന് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ യൂഷറി എന്നൊരു വാക്കുണ്ട്, ഇൻട്രസ്റ്റ് എന്നൊരു വാക്കുണ്ട്. യൂഷറി എന്ന് പറഞ്ഞാൽ ഡിക്ഷണറിയിലൊക്കെ അർത്ഥം കൊടുത്തിട്ടുള്ളത് കൊള്ളപ്പലിശ എന്നാണ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ പലിശ. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ മാന്യമായൊരു പ്രവൃത്തിയും യൂഷറി എന്ന് പറയുന്നത് ഒരു തമ്മാടിത്തവുമായിട്ടാണ് ഇന്ന് കാണുന്നത്. പിശാചിൻ്റെ നൂറ്റാണ്ടുകളായിട്ടുള്ള, ആയിരക്കണക്കിന് വർഷമായി പിശാജ് തുടർന്നു പോരുന്ന തന്ത്രം, ഹറാമുകളെ ഹലാലാക്കാൻ വേണ്ടി ഭംഗിയുള്ള ഒരു പേരിട്ട് കൊടുക്കുക. അതുകൊണ്ട് ഈ പേരൊന്നും ഉപയോഗിക്കരുത്. ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല, യൂഷറി തന്നെയുള്ളൂ, എല്ലാ പലിശയും കൊള്ളയാണ്. ഇതാണ് ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുന്നത്. ഇന്ന് ഒരു മാന്യതയുടെ പരിവേഷം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ രണ്ടായി വേർതിരിച്ച് ആളുകൾ കാണുന്നത് കാണാൻ സാധിക്കും. ഇസ്ലാം എല്ലാ പലിശയും, ജാഹിലിയത്തിൻ്റെ എല്ലാ പലിശയും ഇസ്ലാം റദ്ദാക്കിയിരിക്കുന്നു, തള്ളിക്കളഞ്ഞിരിക്കുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരല്പമെങ്കിലും പലിശയിൽ കൈകൊണ്ട് തൊടുന്നത് എന്തു വലിയ പാപമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതായി ഇമാം ഇബ്നു മാജ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ സുനനിൽ ബാബു തിജാറാത്ത്, കച്ചവടത്തെക്കുറിച്ചുള്ള അധ്യായത്തിൽ ഉദ്ധരിക്കുന്നത് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർരിബ സബ്ഊന ഹൗബൻ, പലിശ എന്ന് പറയുന്നത് 70 ഇനമുണ്ട്, 70 ഇനം പാപങ്ങളാണ്. ഐസറുഹ, അതിലേറ്റവും നിസ്സാരമായത്, അയ്യങ്കിഹ റജുലു ഉമ്മഹു, ഒരു മനുഷ്യൻ സ്വന്തം ഉമ്മയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ്, വിഭജിക്കുന്നതാണ്, അതിന് തുല്യമാണ് ഏറ്റവും നിസ്സാരമായ പലിശയുടെ രൂപം. ഇത്രമാത്രം ഗൗരവമുള്ള പാപമാണ് പലിശ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഹറാമാക്കുകയും ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് വേരോടെ പിഴുതെറുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ളഹറ ഫീ ഖൗമിൻ അർരിബ വസ്സിനാ ഇല്ലാ അഹല്ലു ബിഅൻഫുസിഹിം ഇഖാബല്ലാഹി അസ്സ വജൽ, വ്യഭിചാരവും പലിശയും ഏത് സമൂഹത്തിലാണോ പ്രത്യക്ഷപ്പെടുന്നത്, ഇല്ലാ അഹല്ലു ബിഅൻഫുസിഹിം ഇഖാബല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന്റെ ശിക്ഷ അവർ വിളിച്ചു വരുത്തിയിരിക്കുന്നു, തങ്ങളുടെ മേൽക്ക്, തങ്ങളുടെ നേർക്ക് അള്ളാഹുവിന്റെ ശിക്ഷയെ അവർ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നു, പലിശ വാങ്ങുന്നതോടുകൂടി, വ്യഭിചരിക്കുന്നതോടുകൂടി. നിങ്ങൾ ഓർത്ത് നോക്കൂ സഹോദരങ്ങളെ, വ്യഭിചാരത്തിന്റെ കൂടെയാണ് പലിശ എന്ന് പറയുന്ന ഈ പാപത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ എണ്ണിയിട്ടുള്ളത്. അതുപോലെ നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു മുസ്ലിമിന്റെ സമ്പത്ത്, അതിന് അള്ളാഹു തആല വലിയ വില കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന ദിമാഅകും വഅംവാലകും വഅഅറാദകും ബൈനകും ഹറാം, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം, ഇതൊക്കെ ഹറാമാണ്, പരിശുദ്ധമാണ്. കഹുർമത്തി യൗമിക്കും ഹാദ ഫി ഷഹരിക്കും ഹാദ ഫി ബലദിക്കും ഹാദ, ഏതുപോലെ പരിശുദ്ധമാണ്, അറഫാ ദിവസം പോലെ, ദുൽഹജ്ജ മാസം പോലെ, മക്ക എന്ന് പറയുന്ന ലോകത്ത് ഏറ്റവും പവിത്രമായ മണ്ണ് പോലെ പരിശുദ്ധമാണ് ഒരു മുസ്ലിമിന്റെ സമ്പത്ത് എന്ന് പറയുന്നത്. ലിയുബല്ലിഗ ഷാഹിദുൽ ഗായിബ്, ഹാജരുള്ളവൻ ഹാജരില്ലാത്തവൻ ഇക്കാര്യം എത്തിച്ചു കൊടുക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം റഹിമഹുള്ളാ ഉദ്ധരിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ പലിശയുടെ ഹുർമത്ത്, തഹ്രീം, ഇത് ഹറാമാണ് എന്നുള്ള ഈ നിയമം, ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ മാനവിക മുഖമാണ് കാണിക്കുന്നത്. ഇസ്ലാം എന്തുമാത്രം മനുഷ്യന്റെ നന്മ ഉറപ്പുവരുത്തുന്നു എന്നാണ് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് പലിശയെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരു പാവപ്പെട്ടവനാണ് പണക്കാരന്റെ മുമ്പിൽ കൈനീട്ടുന്നത്, പലിശ നിശ്ചയിച്ചുകൊണ്ട് വായ്പ വാങ്ങുന്നത്. ഈ പാവപ്പെട്ടവൻ കൂടുതൽ അവന്റെ ദാരിദ്ര്യം വർദ്ധിക്കുകയല്ലേ സംഭവിക്കുന്നത്? അതാണ് പലിശയിലൂടെ സംഭവിക്കുന്നത്. ഒരാൾ ഒരു 1000 രൂപ ഒരു പണക്കാരന്റെ അടുത്ത് നിന്ന് പലിശക്ക് വായ്പ, പലിശ നിശ്ചയിച്ച് വായ്പ വാങ്ങിയെന്ന് വിചാരിക്കുക. ഈ 1000 രൂപ അയാൾ എങ്ങനെയാണ് തിരിച്ചു കൊടുക്കുക? അയാൾ ഒരു കച്ചവടം നടത്തുന്ന വ്യക്തിയാണ് എന്ന് നമുക്ക് സങ്കല്പിക്കാം. 1000 രൂപ വാങ്ങിയത് കച്ചവടം ചെയ്യാൻ വേണ്ടിയാണ്. കച്ചവടത്തിൽ ഒന്നുകിൽ ലാഭം ഉണ്ടാകും അല്ലെങ്കിൽ നഷ്ടമുണ്ടാകും. ലാഭമുണ്ടായി എന്ന് തന്നെ നമ്മൾ സങ്കല്പിക്കുക. 1000 രൂപക്ക് കച്ചവടം ചെയ്തു, അയാൾ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി വിൽക്കുന്ന ഒരാളാണ്. ആ ഉൽപ്പന്നത്തിന്റെ ലാഭം എത്രയാണ് അയാൾക്ക് കിട്ടുന്നത്? ആ ലാഭത്തിൽ നിന്നെടുത്ത് ഈ പലിശ കൊടുക്കാൻ അയാൾക്ക് സാധിക്കുമോ? ലാഭം എന്നുള്ളത് ഉറപ്പുള്ള സംഗതിയല്ല, പലിശ തിരിച്ചടക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് പിന്നെ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, അയാൾ ഉണ്ടാക്കുന്ന ഈ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി കുറക്കുക, അത് ചെറിയ തുകക്ക് ഉണ്ടാക്കിക്കൊണ്ട് വിൽക്കുക. അപ്പോൾ ഇവിടെ നഷ്ടം ആർക്കാണ് സംഭവിക്കുന്നത്? നഷ്ടം സംഭവിക്കുന്നത് ഇത് വാങ്ങുന്ന ഉപഭോക്താവിനാണ്. അപ്പോൾ എന്തുമാത്രം വലിയ അക്രമമാണിത്. ഇവരുടെ ഇടപാടിൽ യാതൊരു പങ്കുമില്ലാത്ത മൂന്നാം കക്ഷിക്കാണ് ഈ പലിശ ഇടപാട് കൊണ്ട് നഷ്ടം സഹിക്കേണ്ടി വരുന്നത്. ഇതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബാങ്കിൽ പോയി പലിശക്ക് വായ്പയെടുത്തുകൊണ്ട് കച്ചവടം ചെയ്യുന്ന ആളുകൾ അവരുടെ ഉൽപ്പന്നങ്ങൾ കൃത്രിമം നടത്താൻ നിർബന്ധിതരാകുകയാണ്. ഇങ്ങനെയുള്ള വ്യാപകമായ ചൂഷണത്തിനും അക്രമത്തിനും വഴിവെക്കുന്ന ഒരു മാർഗമാണ് പലിശ എന്ന് പറയുന്ന ഈ മ്ലേച്ഛമായ പ്രവൃത്തി. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ സ്വസ്ഥമായ ജീവിതത്തിന്, ചൂഷണമുക്തമായ ജീവിതത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുഷ്പ്രവൃത്തി ഹറാമാക്കി നിഷിദ്ധമാക്കി. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ അന്യായമായി ഒരു ദരിദ്രന്റെ ദാരിദ്ര്യത്തെയും അവന്റെ ആവശ്യത്തെയും ചൂഷണം ചെയ്തുകൊണ്ട് മുതലെടുത്തുകൊണ്ട് സമ്പത്തുണ്ടാക്കാനുള്ള, തന്റെ ഉള്ള സമ്പത്ത് ഇരട്ടിപ്പിക്കാനുള്ള ധനികന്റെ ആർത്തി, ആ ആർത്തിയുടെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന ഈ പലിശ എന്ന ചൂഷണ മാർഗം, അതിന് അള്ളാഹു തആല കൊടുക്കുന്ന ശിക്ഷ എന്താണ്? എന്ത് ആഗ്രഹമാണോ, എന്ത് ആർത്തിയാണോ ഇവനെ കൊണ്ട് ഈ തെറ്റു ചെയ്യിപ്പിച്ചത്, അതിന്റെ വിപരീതമായ ശിക്ഷയാണ് അള്ളാഹുവിന് കൊടുക്കുന്നത്. അതിന്റെ വിപരീതമായ കാര്യമാണ്, ഫലമാണ് ശിക്ഷയായി അള്ളാഹു കൊടുക്കുന്നത്. അതെന്താണ്? യംഹഖുല്ലാഹു റിബ വയുർബി സദഖാത്ത്. അള്ളാഹു സുബ്ഹാനഹു വതആല പലിശ ഇടപാട് നടത്തുന്നവരുടെ ആ ഇടപാടിൽ നിന്നുള്ള ബറക്കത്ത് എടുത്തു നീക്കും. അതിൽ നിന്ന് അവർക്ക് നഷ്ടമാണ് അള്ളാഹു തആല അവർ നൽകുക. വയുർബി സദഖാത്ത്, തങ്ങളുടെ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ട് ആ സമ്പത്ത് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് സദഖ ചെയ്യുന്ന ആളുകൾക്കോ വയുർബി സദഖാത്ത്, അവരുടെ സദഖ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും, അവരുടെ സമ്പത്ത് അള്ളാഹു തആല ഇരട്ടിയാക്കി കൊടുക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. പലിശ വാങ്ങുന്ന ആളുകൾക്ക് ലഭിക്കാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് അള്ളാഹുവിന് ശിക്ഷയുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ അവർക്ക് നൽകുന്ന ശിക്ഷ എന്താണ്? ഫഇല്ലം തഫ്അലു ഫഅദ്നു ബിഹർബിം മിൻ അല്ലാഹി വറസൂലിഹി. നമ്മൾ ആയത്ത് പറഞ്ഞു കഴിഞ്ഞു. പലിശയിൽ നിന്ന് തൗബ ചെയ്യാൻ സന്നദ്ധരല്ലെങ്കിൽ അള്ളാഹുവിന്റെ യുദ്ധം, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള, റസൂലിന്റെ ഭാഗത്തു നിന്നുള്ള യുദ്ധപ്രഖ്യാപനം നിങ്ങൾ സ്വീകരിച്ചുകൊള്ളുക എന്നാണ് പറഞ്ഞത്. ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, പലിശ നിർത്താൻ തയ്യാറല്ലാത്ത ആളുകളെ അവരുമായി ഏറ്റുമുട്ടാൻ മുസ്ലിമായ ഭരണാധികാരിക്ക് അധികാരമുണ്ട് എന്നാണ്. ഇനി അതുമാത്രമാണോ, മറ്റു തരത്തിലുള്ള ശിക്ഷകൾ അള്ളാഹു തആല പലിശ ഇടപാടുകാർക്ക് കൊടുക്കുന്നതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പലിശയും വ്യഭിചാരവും ഏത് സമൂഹത്തിലാണോ പ്രകടമാകുന്നത് അവർ അള്ളാഹുവിന്റെ ശിക്ഷ വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്ന ഹദീസ് നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനി മരണത്തിന് ശേഷമോ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് എന്താണ്? അല്ലദീന യഅ്കുലൂന റിബ, പലിശ ഭക്ഷിക്കുന്ന ആളുകൾ, പലിശയിലൂടെ ഉണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് ഭക്ഷണം കഴിക്കുന്നവർ, ലാ യഖൂമൂൻ, അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ല, അവർ അവരുടെ ഖബറുകളിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല. ഇല്ലാ കമാ യഖൂമു അല്ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്, പൈശാചിക ബാധയുണ്ടായി, പിശാജ് ബാധയേറ്റ ഒരാൾ അവൻ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെയായിട്ടല്ലാതെ. എങ്ങനെയാണ് പിശാജ് ബാധയേറ്റ ആൾ എഴുന്നേറ്റ് നിൽക്കുക? ഒരു ഭ്രാന്തൻ നടന്നു പോകുന്നത് നമ്മൾ കാണാറില്ലേ? അവന് നേരെ നിൽക്കാൻ സാധിക്കുകയില്ല, രണ്ട് കാലിൽ നിലത്ത് നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരിക്കും ഖബറിൽ നിന്ന് മഹ്ഷറിലേക്ക് അവർ എഴുന്നേറ്റ് വരേണ്ടി വരിക. ഇതുമാത്രം വലിയ ഒരപമാനം. പിന്നെന്താണുള്ളത്? മഹ്ഷറിൽ വിചാരണയ്ക്ക് വേണ്ടി വരുന്നത് ഒരു ഭ്രാന്തന്റെ അവസ്ഥയിലായിരിക്കും. അങ്ങനെയുള്ള കടുത്ത ശിക്ഷയാണ് ഈ പാപത്തിന് അള്ളാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. പിന്നീട് നരകത്തിലുള്ള ശിക്ഷ, അതുപോലെ പരലോകത്ത് അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷ, അത് വളരെ കടുത്തതായിരിക്കും. അമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ശർറൻ യറഹ്, ആരാണോ ഒരു അണുത്തൂക്കം, ഒരു കറുത്ത ഉറുമ്പിന്റെ അത്ര ഭാരമുള്ള തിന്മ ചെയ്യുന്നത്, അതിന്റെ ഫലം അവൻ അനുഭവിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇത്ര വലിയ ഗൗരവമുള്ള, വ്യഭിചാരത്തെക്കാൾ ഇരട്ടി ഇരട്ടി ഗൗരവമുള്ള ഈ പാപം ചെയ്തവരുടെ അവസ്ഥ എന്തായിരിക്കും? സഹോദരങ്ങളെ, പലിശ ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു കഥ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ഇമാം ഖുത്തുബി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ദഖർ ഇബ്നു ബുഖൈരി റഹിമഹുല്ലാ ഖാല ജാഅ റജുലുൻ ഇലാ മാലിക് ഇബ്നു അനസ്, മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാ ഇമാമു ദാരിൽ ഹിജ്റ, അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നു. ഫഖാല യാ അബാ അബ്ദുല്ലാ ഇന്നി റഅയ്തു റജുലൻ സക്റാനൻ യതആഖർ യുരീദു അൻ യഖുദൽ ഖമർ, ചന്ദ്രനെ പിടിക്കാൻ വേണ്ടി ആകാശത്തേക്ക് ചാടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മദ്യപാനിയായ ലക്കുകെട്ട ഒരു മനുഷ്യനെ ഞാൻ കാണുകയുണ്ടായി. ഫഖുൽതു, ആ ഭ്രാന്തനെ കണ്ടപ്പോൾ, ആ മദ്യപാനിയെ കണ്ടപ്പോൾ, അവൻ ചെയ്യുന്ന ഈ വിഡ്ഢിത്തം കണ്ടപ്പോൾ, അവൻ്റെ ലഹരി അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഈ ഭ്രാന്ത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞുപോയി, ഇംറാഅതി ത്വാലിഖുൻ ഇൻ കാന യദ്ഖുലു ജൗഫ ഇബ്നു ആദമ അശറു മിനൽ ഖംർ. മനുഷ്യൻ വയറ്റിലാക്കിയിട്ടുള്ള വസ്തുക്കൾ അവൻ കുടിച്ചിട്ടുള്ള തിന്നിട്ടുള്ള വസ്തുക്കളിൽ വെച്ച് കള്ളിനേക്കാൾ വൃത്തികെട്ട ഒന്നുമില്ല. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ ഭാര്യ തൊലാക്കായിക്കൊള്ളട്ടെ എന്ന് ഞാൻ പറഞ്ഞുപോയി. എന്നിട്ട് ഇദ്ദേഹം ചോദിക്കുകയാണ്, തൊലാക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്നറിയണം. ഇമാം മാലിക്കിനോട് ചോദിക്കുകയാണ്. ഫഖാറജ ഹത്ത അൻദുറ ഫി മസ്അലതിക്. ഇമാം മാലിക് റഹ്മഹുള്ള എടുത്തുചാടി ഫത്വ കൊടുക്കാതെ അദ്ദേഹത്തോട് പറഞ്ഞു, നീ മടങ്ങിപ്പോവുക, ഞാൻ നിന്റെ മസ്അല പഠിക്കട്ടെ. ഫഅതാഹു മിനൽ ഗദി. പിറ്റേ ദിവസം ചോദ്യകർത്താവ് വന്നു. ഫഖാല ലഹു. ഇമാം മാലിക് റഹ്മഹുള്ള പറഞ്ഞു, ഇർജ ഹത്ത അൻദുറ ഫി മസ്അലതിക്. വീണ്ടും നീ മടങ്ങിപ്പോവുക, ഞാൻ ഒന്നുകൂടി പഠിക്കട്ടെ. ഫഅതാഹു മിനൽ ഗദ്. മൂന്നാമത്തെ ദിവസം വന്നു. ഫഖാല ലഹു. ഇമാം മാലിക് പറഞ്ഞു, ഇംറാഅതുക ത്വാലിഖുൻ. നിന്റെ ഭാര്യ വിവാഹമോചിതയായിരിക്കുന്നു, തൊലാക്കായിരിക്കുന്നു. കാരണം ഇന്നി തസഫഹ്തു കിതാബ് അല്ലാഹി വസുന്നത്തി നബിയിഹി. അല്ലാഹുവിന്റെ കിതാബും റസൂലിന്റെ സുന്നത്തും ഞാൻ പരിശോധിച്ചു. ഫലം അറ ശൈഅൻ അശറ മിനൽ റിബാ ലിഅന്ന അല്ലാഹ അദിന ഫീഹി ബിൽ ഹർബ്. അവിടെ പലിശയേക്കാൾ മോശമായ ഒന്നും ഭക്ഷണമായി ഞാൻ കണ്ടിട്ടില്ല. തിന്നാൻ പറ്റിയ സാധനങ്ങളിൽ, വരുമാന മാർഗങ്ങളിൽ പലിശയേക്കാൾ മോശമായ ഒന്നുമില്ല. കള്ളും മറ്റെന്തും പലിശയുടെ താഴെയേ വരികയുള്ളൂ. കാരണം പലിശയുടെ കാര്യത്തിൽ അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ പറഞ്ഞ കാര്യം മദ്യമാണ് ഏറ്റവും മോശമെന്നുള്ളത് തെറ്റാണ്. നിന്റെ തൊലാക്ക് സംഭവിച്ചിരിക്കുന്നു എന്ന് ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞു. മദ്യപാനത്തിന്റെ ഗൗരവം നമുക്കറിയാം, അതിനേക്കാൾ എത്രയോ മുകളിലാണ് പലിശയുടെ സ്ഥാനം എന്നർത്ഥം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മോശമായ പാപം, ഇത് നമ്മുടെ ജീവിതത്തിന്റെ അടുത്തുപോലും വരാത്ത രീതിയിൽ സൂക്ഷ്മതയോടെ ജീവിക്കുക. നമ്മുടെ സാമ്പത്തിക മാർഗം, വരുമാന മാർഗങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നതായിരിക്കണം. അവൻ ഇഷ്ടമില്ലാത്ത, അവൻ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ഹറാമായ വരുമാനം നമ്മുടെ സമ്പാദ്യത്തിൽ ഒരംശം പോലും, ഒരൽപ്പം പോലും കലർന്നുകൂടാ എന്ന നിർബന്ധബുദ്ധി നമുക്കുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പലിശ ഇനത്തിലുള്ള വരുമാനമുണ്ടാക്കാൻ ധാരാളം മാർഗങ്ങളുള്ള കച്ചവടങ്ങളിലും, അതുപോലെ സമ്പത്ത് സൂക്ഷിക്കാൻ നമ്മൾ കൊണ്ടുപോയി വെക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലും ഒക്കെ നമുക്ക് പലിശ കിട്ടാൻ പല മാർഗങ്ങളുമുണ്ട്. ഇതെല്ലാം നമ്മൾ കരുതലോടെ ഇരിക്കണം. ഒരു രൂപ പോലും ഹറാമായത് നമ്മുടെ വയറ്റിലേക്ക്, നമ്മുടെ മക്കളുടെ വയറ്റിലേക്ക് കടന്നുകൂടാന്ന നിർബന്ധബുദ്ധി നമുക്കുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിന്റെ ആശയം ഇങ്ങനെയാണ്, കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഹറാമ തിന്നിട്ടുണ്ടായ മാംസം അത് നരകത്തിന്റെ അവകാശമാണ്. ഹറാമ തിന്നിട്ടുണ്ടായ മാംസം, ഹറാമ തിന്ന് വളർന്നവൻ, അവന്റെ ശരീരം നരകത്തിനുള്ളതാണ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. സഹോദരങ്ങൾ, ഇനി ഇതിന്റെ നേരെ വിപരീതം. അള്ളാഹു തആല പറഞ്ഞതുപോലെ, യംഹഖുല്ലാഹു റിബ, പലിശയെ അവൻ ഇല്ലാതാക്കും, അതിന്റെ വർക്കത്ത് അവൻ എടുത്തു നീക്കും. അതിന് വളർച്ചയല്ല തളർച്ചയാണ് ഉണ്ടാവുക. പലിശ ഇടപാട് നടത്തുന്നവർക്ക് ദാരിദ്ര്യമാണ് ഉണ്ടാവുക എന്ന ഹദീസിലും വന്നതായി കാണാൻ സാധിക്കും. അതിന്റെ വിപരീതം എന്താണ്? ഉയർബി സദഖാത്, സദഖയെ അള്ളാഹു തആല വളർത്തും. സദഖ ചെയ്യാൻ നമ്മൾ മടിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമ്മൾ മടിക്കേണ്ടതില്ല. ഒരിക്കലും നമ്മുടെ സമ്പത്ത് കുറഞ്ഞു പോവുകയില്ല. മാ നഖസ മാലും മിൻ സദഖ, സദഖ കൊടുത്തിട്ട് ഒരാളുടെ സമ്പത്തും കുറഞ്ഞു പോയിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായ ഹദീസിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ സദഖ കൊടുക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല എന്നും നമ്മൾ ധരിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വത്തഖുന്നാറ വലോ ബിശിഖി തംറതിൻ, ഒരീത്തപ്പഴം മുഴുവനില്ലെങ്കിൽ വേണ്ട, ഒരീത്തപ്പഴത്തിന്റെ കഷണം കൊണ്ടെങ്കിലും നരകത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നാണ്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. സദഖയുടെ മഹത്വം വിശദീകരിക്കുന്ന ധാരാളം ആയത്തുകൾ ഏതാനും പേജുകളിൽ തന്നെ മുഴുവനായും അള്ളാഹു തആല ഈ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് സൂറത്തുൽ ബഖറയിൽ. അതറിയുന്നവരാണ് നിങ്ങളെല്ലാം. അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിർറൻ വഅലാനിയതൻ, രഹസ്യമായും പരസ്യമായും രാവും പകലും തങ്ങളുടെ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവർ, സദഖ ചെയ്യുന്നവർ, ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം ഫലാ ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ, അവരുടെ പ്രതിഫലം റബ്ബിന്റെ അടുക്കലാണ്. അള്ളാഹു ഏറ്റെടുത്തിട്ടുള്ള കാര്യമാണ്. അവർക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല. ഈ ദുനിയാവിൽ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് അവർ ദുഃഖിക്കേണ്ടി വരികയില്ല. തങ്ങളുടെ പരലോക ജീവിതം എന്താകുമെന്ന് പേടിക്കേണ്ടി വരികയില്ല. സമാധാനത്തോടെ മരിക്കാൻ സാധിക്കും. മരണാസന്നരാകുന്ന സമയത്ത് പാപികളായ ആളുകൾ ആഗ്രഹിക്കുന്ന ആഗ്രഹത്തെക്കുറിച്ച് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. എന്താണ്? റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ്, അല്പസമയം നീട്ടിത്തരൂ റബ്ബേ. എന്നിട്ട് എന്തിനാണ്? ഫഅസ്സദഖ വഅകും മിനൽ സാലിഹീൻ, സദഖ ചെയ്യാം, സാലിഹായി ജീവിക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണം വരെ നീട്ടിവെക്കാതെ, മരണത്തിന്റെ മലക്കുകൾ വരുന്ന സമയത്ത് ഈ പരിഭവം പറഞ്ഞുകൊണ്ട്, ഇങ്ങനെ പരിതപിച്ചുകൊണ്ട്, നടക്കാത്ത സ്വപ്നവുമായി ആയുസ് നീട്ടിക്കിട്ടുക എന്ന ഒരിക്കലും നടക്കാത്ത സ്വപ്നവുമായി മരിച്ചു പോകുന്നതിന് പകരം ഇപ്പോൾ തന്നെ നമ്മൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അവൻ പുറത്തു തരുമാറാകട്ടെ. റമദാനിൻ്റെ ഓരോ രാത്രിയിലും അവൻ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന, അവൻ്റെ ഉതഖാഇൻ്റെ നരകമോചനം നൽകുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും മക്കളെയും സുഹൃത്തുക്കളെയും എല്ലാ മുസ്ലിമീങ്ങളെയും അള്ളാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. ഹാദ വസല്ലല്ലാഹു വസല്ലമ അലാ അബ്ദിഹി വറസൂലിഹി നബിയ്യന വഹബീബിന وإمامنا محمد وآله وأصحابه وأتباعه بإحسان إلى يوم الدين. والسلام عليكم ورحمة الله وبركاته.